بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് അറിയേണ്ടതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ചില ദർസുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ദർസിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള അറിവ് നേടേണ്ട വഴി എന്താണ്, എങ്ങനെയാണത് പഠിക്കേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിനെ അറിയുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇബ്നു ഖയ്യിമ അൽ ജൗസിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവാഇദ് എന്ന കിതാബിൽ അസ്മാ വസിഫാത്തിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: വലിഹാദിഹിൽ മഅരിഫതി ബാബാനി വാസിആനി. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയുക എന്ന ഈ അറിവിന്, ഈ വിജ്ഞാനത്തിന് ബാബാനി വാസിആനി, വിശാലമായ രണ്ട് വാതിലുകളുണ്ട്. രണ്ട് രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. അതിലെ ഒന്നാമത്തേത് ബാബു അത്തഫക്കുറി വത്തഅമ്മുലി ഫി ആയാത്തിൽ ഖുർആനി കുല്ലിഹാ വൽ ഫഹ്മിൽ ഖാസ് عن الله ورسوله صلى الله عليه وسلم. അതിലെ ഒന്നാമത്തെ വഴി ബാബു തഫക്കുർ വതഅമ്മുൽ ഫി ആയത്തിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ആയത്തുകളിൽ ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ വഴി. വൽ ഫഹ്മിൽ ഖാസ് عن الله ورسوله. അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ലഭിക്കുന്ന ആ പ്രത്യേകമായ അവഗാഹം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഒന്നാമത്തെ വഴി. അള്ളാഹു സുബ്ഹാനഹുവിനെ കുറിച്ച് അറിയാൻ അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവ വായിക്കുക, അതിൽ വിശദമായ പഠനവും അവഗാഹവും നേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ: മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ദീനിൽ അവഗാഹം നൽകും, തിരിച്ചറിവ് നൽകും, വിജ്ഞാനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ വർധനവും ഉണ്ടാക്കുന്ന വിജ്ഞാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കിതാബിലൂടെയും റസൂലുള്ളയുടെ സുന്നത്തിലൂടെയും അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അത്തഫക്കുർ ഫി ആയാത്തിഹിൽ മഷ്ഹൂദ വതഅമ്മുലു ഹിക്മതിഹി ഫീഹാ വഖുദ്റതിഹി വഅദ്ലിഹി അലാ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള, ജനങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആകാശഭൂമികളായാലും മൃഗങ്ങളായാലും മനുഷ്യൻ തന്നെയായാലും അതുപോലെ തന്നെ അനേകം കാര്യങ്ങൾ, അവയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനേകം ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. വതഅമ്മുൽ ഹിക്മതിഹി ഫീഹ, ഓരോ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ യുക്തി എന്താണ് എന്നതിനെ കുറിച്ച് നീ ആലോചിക്കുക. ഓരോ കാര്യത്തിലും, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിലും പടിഞ്ഞാറ് അസ്തമിക്കുന്നതിലും, അതുപോലെ തന്നെ ചന്ദ്രൻ രാത്രി അത് വെളിവാകുന്നതിൽ, അതുപോലെ തന്നെ മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നും, കൈ എവിടെയാണ്, കാലെവിടെയാണ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ തന്നെ നിശ്ചയിച്ചതുപോലെ വലിയ ഹിക്മത്തുകളുണ്ട്. വേണ്ട, അതിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വിധികൾ, അതിൽ പോലും അനേകം പാഠങ്ങളുണ്ട്. നിനക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും സഹായിക്കുന്ന അനേകം പാഠങ്ങൾ നിന്റെ ജീവിതത്തിൽ വരെയുണ്ട്. അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള ഹിക്മത്ത് നീ ആലോചിക്കുക. പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും, ആ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് പിൽക്കാലഘട്ടത്തിൽ അവനെ രൂപപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അവൻ ആ പ്രയാസങ്ങൾ അനുഭവിപ്പിച്ചതിൽ വരെ ഹിക്മത്തുണ്ട്. അതിലുവരെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു യുക്തിയുണ്ട്. അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തികളെല്ലാം തന്നെ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. യുക്തിയുടെ അടിസ്ഥാനത്തിലല്ലാത്ത, എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാത്ത, എന്തെങ്കിലും ആത്യന്തികമായ നന്മ ഉദ്ദേശിക്കപ്പെടാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയില്ല. അപ്പൊ അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. അപ്പൊ നീ അത്ഭുതപ്പെടും ഓരോ കാര്യങ്ങളെക്കുറിച്ച്. നീ അതിച്ച് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ والنهار لآيات لأولي الألباب ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം പാഠങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വഖുദ്റത്തിഹി, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് നീ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തിയെക്കുറിച്ച് നീ ആലോചിക്കുക. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യ ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ആകാശത്തിലേക്ക് നോക്കാൻ പറയുന്നു. അതിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ അതിലുള്ള മഹത്തരമായ സൂക്ഷ്മത, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിലുള്ള സൂക്ഷ്മതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലെല്ലാം എന്തുണ്ട്? പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാനുള്ള വഴിയാണത്. വഅദ്ലിഹി അലാ ഖൽഖിഹി, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികൾക്ക് അവരിൽ പാലിച്ചിട്ടുള്ള നീതി, അങ്ങേയറ്റത്തെ നീതി, അദ്ൽ അൽ അദ്ലു താം, പരിപൂർണമായ നീതി ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നീ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നിനക്ക് പേടിയുണ്ടാകുകയും അവന്റെ ശക്തിയെക്കുറിച്ചും അവന്റെ കഴിവിനെക്കുറിച്ചും നീ അത്ഭുതപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടു വഴികളാണുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹിയുടെ സുന്നത്ത്. രണ്ടാമത്തേത്, ഇന്ന് ഭൂമിയിൽ നിന്റെ മുന്നിൽ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ സാധിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അവയെക്കുറിച്ച് നീ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെക്കുറിച്ച് നിനക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ അവരൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയായ രൂപത്തിൽ നിഷേധിക്കുന്നില്ല, അവർക്കത് കഴിയുകയില്ല. ഏറ്റവും വലിയ നിഷേധിയായ ഫിറഔനെ കുറിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് وجحدوا بها واستيقنت بها انفسهم ظلما وعلوا وجحدوا بها اورا കാര്യത്തെ നിഷേധിച്ചു കളഞ്ഞു. واستيقنت وجحدوا بها واستيقنت بها انفسهم ظلما وعلوا അവരുടെ ഹൃദയം വസ്തൈഖനത്, യഖീനിലാണ്. ആ യഖീനിനെ അവർ തകർത്തു കളഞ്ഞു. അതിനെ അവർ മറികടന്നത് നിഷേധത്തിലൂടെയാണ്. ظلما وعلوا, അതിക്രമമായി കൊണ്ടും അങ്ങേയറ്റത്തെ പൊങ്ങച്ചമായിക്കൊണ്ടും. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹു ഉണ്ട് എന്ന്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഫിറഔനോട് പറഞ്ഞതായി കാണാം, ലഖദ് അലിംത മാ അൻസല ഹാഉലാഇ ഇല്ലാ റബ്ബു സമാവാതി വൽ അർദ്. ഫിറഔൻ, ലഖദ് അലിംത, നിനക്ക് മനസ്സിലായിട്ടുണ്ട്, നീ അറിഞ്ഞിട്ടുണ്ട്. മാ അൻസല ഹാഉലാ ഇല്ലാ റബ്ബു സമാവാതി വൽ അർദ്, ഇക്കണ്ട ദൃഷ്ടാന്തങ്ങളെല്ലാം അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഖദ് അലിംത, തീർച്ചയായും നീ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനോട് പറയുന്നത്. ഫിറഔന് മനസ്സിലായിട്ടുണ്ട്. ഫിറഔനേക്കാൾ വലിയ നിഷേധിഞ്ഞു വേറെ ഏതാണുള്ളത്? ഒരാളുമില്ല. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു അറബിയോട് ഒരാൾ ചോദിച്ചു, കൈഫ അറഫ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, മരുഭൂമിയിൽ ഒരു വഴിയിലൂടെ ഒട്ടകത്തിന്റെ കാഷ്ടങ്ങൾ കണ്ടാൽ എനിക്ക് മനസ്സിലാകും ആ വഴിയിലൂടെ ഒരു ഒട്ടകം നടന്നുപോയിട്ടുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ഉണ്ടോ, ഒരു ചലനം, ഒരു മാറ്റം, ഒരു പ്രത്യേക കാര്യം എവിടെയെങ്കിലും നീ കണ്ടോ, അതിന് പിന്നിൽ അതിന്റെ ഒരു പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. അതില്ലാതെ ഒരിക്കലും ഉണ്ടാവുകയില്ല. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതെല്ലാവരുടെയും മനസ്സിൽ ഉറക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ പോലും, ഫിർഔൻ പോലും, ഈ അടുത്ത കാലഘട്ടത്തിൽ ഏതൊരു നിരീശ്വരവാദി, ഇതേപോലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ സംബോധനങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. എല്ലാം മുകളിൽ ഇരിക്കുന്ന ഒരുത്തം കാണുന്നുണ്ട് എന്നാണ് അയാൾ അറിയാതെ പറഞ്ഞു പോയത്. അയാൾ നിരീശ്വരവാദിയായിരുന്നു, പക്ഷേ അയാൾ പോലും അറിയാതെ എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു പോയി. ഇത് ഫിറാവുന് സംഭവിച്ചിട്ടുണ്ട്, അറിയാതെ ഫിറാവുന് ഇതേ കാര്യം സംബന്ധിച്ചു പോയിട്ടുണ്ട്. ഒരിക്കൽ ഫിറാവുൻ ഹാമാനോട് പറഞ്ഞു, ഹാമാൻ ഇബ്നുലി സറഅൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, ഹാമാൻ എനിക്ക് വേണ്ടി നീ ഒരു കോണി ഉണ്ടാക്കുക, ഒരു പടി ഉണ്ടാക്കുക ആകാശത്തിലേക്ക്. ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിനെ ഞാനൊന്ന് കാണട്ടെ. സംഭവം നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ അപ്പൊ പോലും അവന്റെ മനസ്സിന് അറിയാതെ വന്ന അല്ല മേലുണ്ട്. ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, അവനെങ്ങനെയാണ് മനസ്സിലായത് അള്ളാഹു മേലെയാണെന്ന്? സാധാരണ മനുഷ്യന്മാരെല്ലാവരും ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയാണ് ആ നാട്ടിലുള്ളത്. അവൻ സ്വാഭാവികമായി പറയേണ്ടത് മൂസയുടെ വീടൊന്ന് അന്വേഷിച്ചു നോക്കും, മൂസയുടെ വീട്ടിൽ പോയിട്ട് അവൻ ആരാധിക്കുന്ന ദൈവത്തിനൊന്ന് കാണട്ടെ എന്നവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞതൊരു പടി ഉണ്ടാക്ക, ഞാനൊന്ന് ആകാശത്തേക്ക് പോയി എത്തി നോക്കട്ടെ മൂസയുടെ ഇലാഹ എവിടെയാണ്. അവൻ പോലും അറിയാതെ പറഞ്ഞുപോയി, ഫിറഔൻ പോലും അറിയാതെ അംഗീകരിച്ചു പോയി. എന്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആകാശത്തിന് മുകളിലുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഈ വിജ്ഞാനം, ഈ അറിവ് ഉണ്ട്. അതൊരാൾക്കും തന്നെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫലസ്തതറാ ഷൈഅൻ അദല്ല അലാ ഷൈഇൻ മിൻ ദലാലത്തിൽ മഖ്ലൂഖാത്തി അലാ സിഫാത്തി ഖാലിഖിഹാ വനുഊതി വനുഊതി കമാലിഹി വഹഖായിഖി അസ്മാഇഹി. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫലസ്തതറാ, നീ കാണുകയില്ല, ഷൈഅൻ ഒരു കാര്യത്തെയും, അദല്ല അലാ ഷൈഇൻ മിൻ ദലാലത്തിൽ മഖ്ലൂഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളെക്കാൾ കൂടുതൽ തെളിവ് നൽകുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കാൾ കൂടുതൽ നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് വിവരം നൽകുന്ന, അലാ സിഫാത്തി ഖാലിഖിഹ, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെ കുറിച്ച് നിന്നെ അറിയിക്കുന്ന, വനുഊതി കമാലിഹി, അള്ളാഹുവിന്റെ പരിപൂർണതയെ കുറിച്ച് നിന്നെ അറിയിക്കുന്ന, വഹഖായിഖി അസ്മാഇഹി, അള്ളാഹുവിന്റെ അസ്മാകളുടെ യാഥാർത്ഥ്യം നിനക്ക് ബോധ്യപ്പെടുത്തുന്ന, അവന്റെ നാമങ്ങളുടെ യാഥാർത്ഥ്യം നിനക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, ഇതിനേക്കാൾ വലിയൊരു തെളിവ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനേക്കാൾ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്ത സ്വഹാബികൾക്ക്. ഒരു മാതാവ് അവളുടെ കുട്ടിയെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി യുദ്ധത്തിന്റെ ഇടയിൽ. അവൾ യുദ്ധത്തിന്റെ സൈന്യത്തിനിടയിലൂടെ ഓടുകയാണ് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അവളുടെ കുട്ടിയെ കിട്ടാതിട്ട് അവൾ കിട്ടുന്ന ചെറിയ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് മാറത്തെ കടച്ച് അവർക്ക് മുലപ്പാൽ നൽകുകയാണ്. നോക്കൂ, നിങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അതറൗന അന്ന ഹാദിഹി ത്വാരിഹത്തുൻ വലദഹാ, ഈ സ്ത്രീ അവളുടെ കുട്ടിയെ വലിച്ചെറിയുമെന്ന്, നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലും അവൾക്കത് സാധിക്കുകയില്ല. അപ്പോൾ റസൂലുള്ള പറയും, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹാ, ഈ സ്ത്രീ അവളുടെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകളോട് കാരുണ്യമുള്ളവന്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഓരോ മാതാവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അടയാളമുണ്ട്. അങ്ങനെ ഏത് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളിൽ അള്ളാഹു അവന്റെ കഴിവുകൾക്കുള്ള അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ, ഇന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ പാഠം, രണ്ടു വഴികളാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അബദ്, അവന്റെ മഹത്വം അവനെ കുറിച്ച് തിരിച്ചറിയാനുള്ള വഴി രണ്ടു വഴികളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച് മനസ്സിലാകും, അവന്റെ ഗാംഭീര്യത്തെ കുറിച്ച് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത്തെ, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമാണ് നീ പരിശോധിക്കേണ്ടത്. ഇനി ശരി, നമ്മളിവിടെ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പഠിക്കണമെന്ന് പറയുമ്പോൾ, ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ ഒരറിവല്ല. എല്ലാ സാധാരണക്കാർക്കും അള്ളാഹിനെ കുറിച്ചൊരു ബോധമുണ്ട്. ആ ബോധത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു, മഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വതആല നൗആൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് രണ്ട് രൂപത്തിലാണ്. രണ്ട് രൂപത്തിലാണ് ആ അറിവ് നിന്നെ സ്വാധീനിക്കുക. അതിന്റെ രണ്ടാമത്തെ രൂപമാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയാൻ പോകുന്നതിന്റെ രണ്ടാമത്തെ രൂപമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവ്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തേത് മഅരിഫത്തുൽ ഇഖ്റാർ, അംഗീകാരത്തിന്റെ അറിവ്, എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന രൂപത്തിലുള്ള അറിവ്. അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ട്, ഒരു സത്താവുണ്ട്, ഇതിനെയൊക്കെ പഠിച്ച, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇതിനെയൊക്കെ പിന്നെ റിസ്ക് നൽകുന്ന, എല്ലാം ആശ്രയിക്കുന്ന, ഒരാളുടെയും ആശ്രയം വേണ്ടാത്ത ഒരു റബ്ബ് ഇതിനെല്ലാം ഉണ്ട്. ഈ അറിവ് എല്ലാവർക്കും ഉണ്ട്. ഇതൊരു അംഗീകാരത്തിന്റെ അറിവാണ്, ഇങ്ങനെ എല്ലാം ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരറിവ്. വഹിയല്ലത്തി ഇഷ്ടറക ഫീഹ അന്നാസ്, അതിൽ ജനങ്ങളെല്ലാവരും പങ്കുകാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ അറിവുണ്ട്. വൽ ബർറു വൽ ഫാജിർ വൽ മുതീഉ വൽ ആസി, നല്ല മനുഷ്യരായാലും തെമ്മാടികളായാലും ഇനി അള്ളാഹുവിനെ അനുസരിക്കുന്നവനായാലും അള്ളാഹിനെ ധിക്കരിക്കുന്നവനായാലും ഇക്കാര്യത്തിൽ അവരെല്ലാവരും സമമാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവ് ഇതല്ല. ഇതെല്ലാവർക്കും ഉണ്ട്. ഇത് കാഫിറിന് വരെയുണ്ട്. അവനും ചില സമയത്ത് എന്തേയില്ല, ചില തെമ്മാടിത്തങ്ങളൊന്നും ചെയ്യൂല. കാരണം എന്താ, അവന് ചിലപ്പോൾ പറയും മുകളിലൊരുത്തനെല്ലാം കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഈ അറിവല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവ്. മറിച്ച് അദ്ദേഹം പറഞ്ഞു, മഅരിഫത്തുൻ തൂജിബുൽ ഹയാഅ മിൻഹു വൽ മഹബ്ബത ലഹു. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അറിവ് മഅരിഫത്തുൻ, ഒരു അറിവാണ്. തൂജിബുൽ ഹയാഅ മിൻഹു, ആ അറിവിൽ നിന്ന് നിനക്ക് നിന്റെ റബ്ബിനോട് ലജ്ജ തോന്നണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട് എന്ന ലജ്ജ നിന്റെ മനസ്സിൽ ഉണ്ടാകണം. വൽ മഹബ്ബത ലഹു, അള്ളാഹുവിനോട് നിനക്ക് ഇഷ്ടം തോന്നണം. വതഅല്ലുഖൽ ഖൽബി ബിഹി, അള്ളാഹുവുമായി നിന്റെ ഹൃദയം ബന്ധിക്കപ്പെടണം. വശൗഖ ഇലാ ലിഖാഇഹി, നിന്റെ റബ്ബിനെ കാണാൻ അങ്ങേയറ്റം നീ ആഗ്രഹിക്കണം, കൊതിക്കണം. അങ്ങനെ അള്ളാഹുവിനെ കാണാനുള്ള കൊതി ഉണ്ടാക്കുന്ന, അവനുമായി നിന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഉള്ള അവനിൽ നിന്നുള്ള ലജ്ജയുണ്ടാക്കുന്ന, വഖശ്യതഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്ന അറിവ്, അതാണ് വഹാദിഹി ഹിയൽ മഅരിഫത്തുൽ ഖാലിസ, അതാണ് നിഷ്കളങ്കമായ അറിവ്. ഈ അറിവാണ് അസ്മാ സിഫാത്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവാൻ പോണത്. അതല്ല ആകാശഭൂമികളെ കുറിച്ചുള്ള പഠനത്തിലൂടെ കിട്ടുന്ന അറിവ്. ഉദാഹരണത്തിന് പല ആൾക്കാർ പറയുന്ന സയൻസ്, പലപ്പോഴും ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സയന്റിസ്റ്റുകളാണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന നമുക്ക് തോന്നിപ്പോകും. എല്ലാതും ഉണ്ട് എന്നൊക്കെ വാദങ്ങളുണ്ട്. അള്ളാഹിനെ ധിക്കരിക്കുന്നവർ കൂടുതൽ സയന്റിസ്റ്റുകളിൽ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, എല്ലാം ആണെന്ന് പറയുന്നവരുണ്ട്. എന്താവട്ടെ, ആകാശഭൂമികളെ കുറിച്ചുള്ള പഠനം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് ശരിക്കും നിനക്ക് അറിയാൻ സാധിക്കില്ല, പരിപൂർണമായി നിനക്ക് മനസ്സിലാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളെക്കാട്ടി ടെലിസ്കോപ്പൊക്കെ വെച്ച് ഗോളങ്ങളെ കുറിച്ചൊക്കെ നോക്കി പഠിച്ചവരായിരിക്കും അള്ളാഹിനെ കുറിച്ച് പോടിക്കുന്നത്, കാഫിറായ ആൾക്കാരായിരിക്കും. ഒരിക്കലുമല്ല, കാഫിർ അവൻ എന്ത് വിവരമുണ്ടായിട്ടും കാര്യമില്ല. അവൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ തീർത്തും നീചനാണ്, യാതൊരു വിലയില്ലാത്തവനാണ്. ഒരു ഈച്ചയുടെ പിന്നെ ചിറകിനോളം പോലും അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വിലയില്ല. എന്നൊരു മുഅ്മിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ വിലയുള്ളവനും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരിഗണനയുള്ളവനുമാണ്. അപ്പോൾ ഒരു മുഅ്മിനെ സ്വാധീനിക്കുന്ന അറിവ്, ആ അറിവാണ് നമ്മളിവിടെ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്മാ സിഫാത്ത് പഠിക്കാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറിവ് ഈ അറിവാണ്. ശരി, ഇവിടെ പണ്ഡിതന്മാർ തഹീൽ അസ്മാ വസിഫാത്ത് അത് പഠിപ്പിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ അവർ പറയാറുള്ള
ഒരു ആമുഖമുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അൽഇൽമു ബിശൈഇ ഇമ്മ അൻ യകൂന ബിറുയ്യതിഹി ഔ ബിറുയ്യതി മിസ്ലിഹി ഔ ബിവസ്ലിഹി. നിനക്കൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, അൽഇൽമു ബിശൈഇ, അൽഇൽമു ബിശൈഇ, ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് വിജ്ഞാനം നേടണം, ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് പഠിക്കണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയെക്കുറിച്ച് നിനക്ക് പഠിക്കണം, ഒരു മനുഷ്യനെ കുറിച്ച് നിനക്ക് പഠിക്കാനുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിനക്ക് പഠിക്കണം. അൽഇൽമു ബിശൈഇ, ആ ഷൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ആ വ്യക്തിയാണ്, മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തി. അത് മൂന്ന് രൂപത്തിലാണ് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുക. ഈ മൂന്നിലൊരു വഴിയല്ലാതെ വേറൊരു വഴി നിനക്ക് അയാളെക്കുറിച്ച് പഠിക്കാനില്ല. ഇമ്മ അൻ യകൂന ബിറുയ്യതിഹി, ഒന്നല്ലെങ്കിൽ നിനക്ക് അയാളെ കണ്ടുകൊണ്ട് അയാളെ മനസ്സിലാക്കാം, അയാൾ എങ്ങനെയുള്ളവനാണ്, അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ രൂപം എങ്ങനെയാണ്, അയാൾ വെളുത്തിട്ടാണോ വെറുത്തിട്ടാണോ, ഇതൊക്കെ അയാളെ കണ്ടുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാം. പയ്യും നിനക്ക് അയാളെ കാണാൻ സാധിക്കുകയില്ല, അയാളെ കാണാൻ നിനക്ക് വഴിയില്ല. ശരി, ഔ ബിറുയ്യതി മിസ്ലിഹി, അതല്ലെങ്കിൽ അയാളോട് സാദൃശ്യമുള്ള മറ്റൊരാളെ കണ്ടുകൊണ്ട് നിനക്ക് അയാളെ കുറിച്ച് പഠിക്കാം. ഉദാഹരണത്തിന് ഒരാൾ പറയും, മുഹമ്മദ് നമ്മുടെ നാട്ടിലുള്ള ഉമറിന്റെ രൂപമാണ് അയാൾക്കുള്ളത്, അതിൽ ഉമറിന്റെ പോലത്തെ മുടിയാണ്, അല്ലെങ്കിൽ കുറച്ച് നീളമുണ്ട്, നമ്മളെ സിദ്ദീഖിന്റെ അത്ര നീളം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കൂലേ ഒരാളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അതേപോലെ ഇന്ന ആളുടെ അത്ര വലുപ്പുണ്ട്, ഇന്ന ആളത്ര വെളുപ്പുണ്ട്, ഇന്ന ആളുടെ എത്ര പിന്നെ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ കാല് കുറച്ച് വെളുപ്പിട്ടാണ്, അതായത് പിന്നെ നല്ല കാരുണ്യമുള്ള വ്യക്തിയാണ്, ഇന്നയാളെ പോലെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പരിചയമുള്ള വ്യക്തികളെ കാണിച്ചു കൊടുത്ത്, അയാളോട് സാദൃശ്യമുള്ള വസ്തുക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അയാളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ വഴി ഔ ബിവസ്ഫിഹി, മൂന്നാമത്തെ വഴി അതല്ലെങ്കിൽ അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാം. അവനെപ്പോലെ തുല്യനായിട്ട് വേറെ ഒരാളെ കാണിച്ചു കൊടുക്കാൻ ഇപ്പം നമ്മുടെ നാട്ടിലില്ല. അപ്പം നമ്മൾ പറയാണ്, ആള് ഇത്തിരി കറുത്തിട്ടാണ്, പിന്നെ നല്ല നീളമുണ്ട്, താടി വെച്ചിട്ടാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ വിശേഷണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഈ മൂന്ന് വഴികളല്ലാതെ മറ്റൊരു വഴിയും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ഇല്ല. വറുയ്യത്തുല്ലാഹി ഫിദ്ദുനിയ ലം തസ്ബുത് ലിർറസൂൽ ഫദ്ലൻ അൻ ഗൈരിഹിം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പഠിക്കാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മൂന്ന് വഴികൾ എടുത്ത് പരിഗണിച്ചാൽ ആദ്യത്തെ വഴി അള്ളാഹുവിനെ കാണലാണ്. വറുയ്യത്തുല്ലാഹ് ഫിദ്ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിനെ കാണുക എന്നത് ലം തസ്ബുത് ലിർറസൂൽ ഫദ്ലൻ അൻ ഗൈരിഹിം, അള്ളാഹിന്റെ റസൂലിന് പോലും അത് സാധിച്ചിട്ടില്ല. ഫദ്ലൻ അൻ ഗൈരിഹിം, പിന്നെ മറ്റുള്ളവർക്ക് എന്തായാലും സാധിക്കില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ സാധിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, നൂറുൻ അന്ന അറാഹു, ഞാൻ ഒരു പ്രകാശമാണ് കണ്ടത്, എനിക്കത് കാണാൻ കഴിഞ്ഞു. അള്ളാഹുവിനെ എങ്ങനെയാണ് ഞാൻ കാണുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ ഫഖദ് കദബ, അവൻ പറഞ്ഞത് കളവാണ്. അതിലൊന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് കളവാണ്. അഹ്ലു സുന്നഹ് വൽ ജമാഅക്കിടയിൽ ഈ വിഷയത്തിൽ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. സഹാബികളിൽ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നവരാണ്. വേറെ ചിലർ, ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടില്ല എന്നതാണ് ബഹുഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. അപ്പൊ ശരി, അപ്പൊ ഒന്നാമത്തെ വഴി അള്ളാഹുവിനെ കാണുക എന്ന് ദുനിയാവിൽ എന്തായാലും സാധിക്കില്ല. പരലോകത്ത് ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മേഘങ്ങളില്ലാത്ത ദിവസം നിങ്ങൾ ചന്ദ്രനെ എപ്രകാരം കാണുന്നുവോ അപ്രകാരം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരലോകത്ത് വെച്ച് കാണുന്നത്. അപ്പൊ എന്തായാലും ദുനിയാവിൽ അള്ളാഹിനെ കുറിച്ച് പഠിക്കാന്നുള്ളത് അവനെ കണ്ടുകൊണ്ട് ഇതെല്ലാം നടക്കൂല. മാത്രമല്ല ഈ പറഞ്ഞതിൽ ആർക്കുള്ള മറുപടിയുണ്ട്? സൂഫികൾക്കുള്ള മറുപടിയുണ്ട്. സൂഫികൾ പലപ്പോഴും വന്ന് പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുന്നു, അല്ലല്ലാതെ ആരാധനക്കർഹനായി ഇബാദത്തർഹനായി വേറൊരാളില്ല എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ശരി, നീ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നീ കാണാത്തൊരു കാര്യത്തിന് എങ്ങനെ നീ സാക്ഷ്യം വഹിക്കുക? അപ്പൊ നീ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി, നമ്മുടെ ശേഖിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹിനെ കാണാൻ പറ്റും. ഇതാണ് സൂഫികളുടെ വിശ്വാസം, തഴച്ച വിശ്വാസമാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അഹ്ലുസുന്നഹ വൽ ജമാഅയുടെ ബഹുഭൂരിപക്ഷം. സഹാബികളുടെ കാര്യമാണ് ഈ പറയുന്നത്. സഹാബികളിൽ ബഹുഭൂരിപക്ഷവും റസൂലിനൊക്കെ പോലും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വരാം. പിന്നെ എങ്ങനെ അവന്റെ ശേഖിനും അവന്റെ കൂട്ടാളിക്ക് കാണാൻ പറ്റുക? മാത്രമല്ല, സഹാബികൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല എന്ന കാര്യം ഇത്തിഫാക്കുള്ള കാര്യമാണ്. അവർക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ല. അവരാണ് ദുനിയാവിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ, റസൂലുകൾ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായത്, ഏറ്റവും ശ്രേഷ്ഠരായവർ സഹാബികളാണ്. അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് കാണാൻ സാധിക്കുകയില്ല ദുനിയാവിൽ വെച്ച്. പരലോകത്ത് വെച്ച് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സത്യവിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് കാണാൻ സാധിക്കുക. നാം തയ്യബ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക എന്നത്, കണ്ടുകൊണ്ട് അവനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, വൽ മുമാസല, ഫല്ലാഹു മുനസ്സഹു അൻഹാ. രണ്ടാമത്തെ വഴി നമ്മൾ പറഞ്ഞത് മറ്റൊരാളോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കാനുള്ള, അയാളോട് കുറച്ചൊരു സാദൃശ്യമുള്ള വേറൊരാളെ കാണിച്ചെടുത്തോട് പറയാം. ഇതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാര്യത്തിൽ അവനെ കുറിച്ച് പഠിക്കുന്ന വിഷയത്തിൽ നടക്കുകയില്ല. കാരണം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ മറ്റൊരാളുമില്ല. ആ ഹദീസിനെ ആയത്തിനെ വിശദീകരിച്ചവർ പറഞ്ഞു, രണ്ട് രൂപത്തിൽ ആ ആയത്തിൽ നിഷേധം വന്നിട്ടുണ്ട്. ലൈസ ഇല്ല, ക എന്ന് പറഞ്ഞാൽ പോലെ, മിസ്ലിഹി, മിസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലെ എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ പോലെ ഉള്ളതായി അതിനെ പോലെ ഉള്ളത് വേറെ ഒന്നുമില്ല. തീർത്ത് രണ്ട് തവണ അതിൽ തന്നെ ആ ഒരൊറ്റ ആയത്തിൽ തന്നെ നിഷേധം വന്നു. ലൈസ ക മിസ്ലിഹി ഷൈഉൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെ മറ്റൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ ഫൽ മുമാസല ഫല്ലാഹു മുനസ്സഹു അൻഹാ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സാദൃശ്യമുള്ള മറ്റൊരാൾ ഉണ്ടാവുക എന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ധന്യനാണ്, അവൻ പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹിനെ പോലുള്ള വേറൊരാളെ കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. ലൈസ കമിസ്ലി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അർത്ഥം പറയാൻ തന്നെ എല്ലാവർക്കും അറിയുന്നത്. ഫലം യബ്ഖ തരീഖുൻ ലിമഅരിഫത്തില്ലാഹി ഇല്ലാ ബിവസ്ഫിഹി. അവനി ആകെ ബാക്കിയുള്ളത് ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വിശേഷിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ നമുക്ക് അറിയിച്ചു നൽകുക. അവന്റെ നാമങ്ങൾ, അവന്റെ ഇസ്മുകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ, ഇത് പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുക. ഈ മൂന്നാമത്തെ വഴിയല്ലാതെ മറ്റൊരു വഴി അള്ളാഹിന്റെ അസ്മ സിഫാത്ത് പഠിക്കാനില്ല. നമ്മളെ ബുദ്ധിക്ക് അസ്മ, അള്ളാഹുവിന്റെ അസ്മാകളിലോ സിഫാത്തുകളിലോ, അള്ളാഹിന്റെ അസ്മാകളിൽ തീർത്തും ബുദ്ധിക്ക് സ്ഥാനമില്ല. ബുദ്ധി കൊണ്ട് അള്ളാഹ്ക്ക് ഒരു ഇസ്മ ഉണ്ടാക്കാൻ പറ്റില്ല. അള്ളാഹ് റസൂൽ ഏത് ഇസ്മ പറഞ്ഞ അതേ പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അള്ളാ നമ്മൾ ആ കായികകൾ പഠിക്കും. അതേപോലെ തന്നെ സിഫാത്തുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷേ അസ്മാകളൊക്കെ കുറച്ചുകൂടി വിശാലമാണ്, ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കും. അപ്പൊ അള്ളാഹ് സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഒരിക്കലും ബുദ്ധി കൊണ്ട് നമുക്ക് ഉണ്ടാക്കി പറയാൻ സാധിക്കുകയില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടോ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടോ അള്ളാഹുവിന്റെ അസ്മാകൾക്കോ സിഫാത്തുകൾക്കോ രൂപം പറയലോ, അതിന് സാദൃശ്യം പറയലോ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യമല്ല. വഹുവ മാ വസഫ ബിഹി നഫ്സഹു വസഫ ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിലുള്ള രണ്ട് വഴി, ഒന്ന് അള്ള പറഞ്ഞത് വിശ്വസിക്കുക, രണ്ട് റസൂലെന്ന് പറഞ്ഞ് വിശ്വസിക്കുക. ഇതല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ മറ്റൊരു വഴിയില്ല എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അപ്പൊ രണ്ട് വിഷയങ്ങളപ്പം നമ്മൾ പഠിച്ചു. ഞാനിത് ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് എഴുതുന്ന സന്ദർഭത്തിൽ ഷബ്ഹെഡിംഗ് ഒക്കെ ആയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അള്ളാഹിനെ കുറിച്ച് അറിയാനുള്ള രണ്ട് വഴികൾ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലോ റസൂലുള്ളാഹി സുന്നത്തിൽ നിന്നും പഠിക്കാൻ. ഈ രണ്ട് വഴികളാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ, അവന്റെ മഹത്വം തിരിച്ചറിയാനുള്ള വഴി. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് പഠിക്കാൻ, ഏതൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കാൻ മൂന്ന് വഴികളാണ് ഉള്ളത്. ആ മൂന്ന് വഴികളിൽ ഒന്ന് നേരെ കാണുക എന്നുള്ളതാണ്, രണ്ടാമത്തെ അതിന് തുല്യമായ മറ്റൊന്ന് കാണുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് അതിനെ വിശേഷിപ്പിക്കുക എന്നതാണ്. ഇല്ല, ആദ്യത്തെ രണ്ട് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാര്യത്തിൽ നടക്കുകയില്ല, മൂന്നാമത്തെ കാര്യം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പഠിക്കാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുവദനീയമായ സാധിക്കുന്ന വഴി അത് മാത്രമാണ്. ശരി, മൂന്നാമത്തെ കാര്യം, മൂന്നാമത് നമ്മൾ ഇന്ന് പഠിക്കുന്ന മസ്അല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ ഇമാം ബുഖാരി 2736-ാമത്തെ ഹദീസായും ഇമാം മുസ്ലിം 2677-ാമത്തെ ഹദീസായും ഉദ്ധരിച്ച ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ, ഇന്ന ലില്ലാഹ് തീർച്ചയായും അള്ളാഹുവിനുണ്ട്, 99 ഇസ്മൻ 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. നമ്മൾ ക്ലാസ്സിൽ നാമങ്ങൾ വിശേഷണങ്ങളെന്നൊന്നും പറയില്ല. അള്ളാഹുവിന് ഇസ്മുണ്ട്, സിഫത്തുണ്ട്. ഇസ്മു എന്ന് പറഞ്ഞാൽ നാമം, സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. അത് പഠിച്ചു വെക്കുക. ഇനി അത് അതിന്റെ മലയാളം ഇനി നമ്മൾ പറയേണ്ടതില്ല. ഇങ്ങനെ ഓരോ വാക്കുകളായിട്ടാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇന്നലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിന് 99 അസ്മാഉകളുണ്ട്, ഇസ്മുകളുണ്ട്. ഇസ്മു എന്നതിന്റെ ബഹുവചനമാണ് അസ്മാ. അൽ ഇസ്മു ജംഉഹു അൽ അസ്മാ. ഇസ്മു എന്ന് എഴുതുക എല്ലാവർക്കും അറിയുണ്ടാവും. ആദ്യ അലിഫിട, അതിന്റെ അതിൽ ഹംസ, സീന്, മീമ്. അസ്മാ എന്ന് എഴുതൽ അലിഫിട ഹംസ അതിന്റെ മേലെ ഫത്ഹ, സീന്, മീമ്, അലിഫ്, ഹംസ, അസ്മാ. ഇതാണ് അസ്മാ എന്ന് എഴുതേണ്ട രൂപം. സിഫത്ത് എന്ന് എഴുതുക സ്വാദ്, ഫാ, നമ്മൾ ഹാ എന്ന് എഴുതിയിട്ട് അതിന്റെ മേലെ രണ്ട് കുത്ത്, ഹാത്താന്നാണ് സാധാരണ എന്റെ ഉസ്താദ് പറയുന്നത്, അത് എഴുതാം. അതേപോലെ സിഫാത്ത് എന്ന് എഴുതലാണെങ്കിൽ സിഫത്തിന്റെ ബഹുവചനമാണ് സിഫാത്ത്. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. അത് എഴുതേണ്ട രൂപം സ്വാദ്, സാ, അലിഫ്, ത, ശരിക്കളത്ത, ബാത്ത, അങ്ങനെയാണ് സിഫാത്ത് എന്ന് എഴുതേണ്ടത്. ഇനി ആ വാക്കുകൾ നമ്മൾ ആവർത്തിക്കൂല, പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ കുറെ അറബി പറയുന്നത് കറുത്ത് ക്ലാസ് ഒഴിവാക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞത്. ഇന്ന ലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅ ഇല്ലാ വാഹിദ, മിഅ ഇല്ലാ വാഹിദൻ, നൂറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. മൻ അഹ്സാഹ ദഖല ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ നടത്തിയാൽ ദഖല ജന്ന, അവൻ ജന്നത്തിൽ പ്രവേശിക്കും. ജന്നത്തിലാണ് സ്വർഗം, അവൻ ജന്നത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ ഒരാൾ ഇഹ്സാ നടത്തിയാൽ, നമ്മുടെ നാട്ടിൽ സാധാരണ അതിനർത്ഥം പറയാനുള്ളത് കാണാതെ പഠിച്ചാലാണ്, അതല്ല അതിന്റെ അർത്ഥം. മാത്രമല്ല പല ആളുകളും അത് കാണാതെ പഠിക്കാറുണ്ട്, പോക്കറ്റിലിട്ടിട്ട് അതിങ്ങനെ ഇടയ്ക്കിടക്ക് വായിച്ച് കാണാതെ പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ കാണാതെ പഠിക്കുക എന്നതല്ല ഈ ഹദീസിന്റെ ഉദ്ദേശം. കേവലം അത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഹദീസിന്റെ ഉദ്ദേശം. മറിച്ച് അൽ ഇഹ്സാഉ ലഹു സലാസു മറാതിബ്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ നടത്തുന്നതിന് മൂന്ന് പടികളുണ്ട്, മൂന്ന് പദവികൾ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള ബദായിഉൽ ഫവാഇദിൽ 170-ാമത്തെ പേജിൽ ഇക്കാര്യം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഇഹ്സാഉ അൽഫാദിഹ വഅദദിഹ, ഓരോ നാമങ്ങളും 99 നാമങ്ങളും ക്ലിപ്തപ്പെടുത്തിയിട്ട് പഠിക്കുക, കാണാതെ പഠിക്കുക. ഒന്നാമത്തെ രൂപം ഹിഫ്ളാക്കുക. അർറഹ്മാൻ, അർറഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹരിം, അൽ അസീസ്, അൽ ജബ്ബാർ, ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ കാണാതെ പഠിക്കുക. 99 കാണാതെ പഠിക്കുക ഒന്ന്. രണ്ടാമത്തെ രൂപം ഫഹ്മു മഅനിഹ വമദ്ലൂലിഹ, ഫഹ്മു മഅനിഹ, അല്ലാഹുവിന്റെ അസ്മാഇകളുടെ ഫഹ്മു, അതിന്റെ അവഗാഹം നേടുക. മഅനിഹ, അതിന്റെ അർത്ഥത്തിൽ. വമദ്ലൂലിഹ, അത് അറിയിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ നാമങ്ങൾ കാണാതെ പഠിക്കുക, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വഴി അതാണ്. മൂന്ന്, ദുആഉഹു ബിഹ, മൂന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇകൾ, ആ നാമങ്ങൾ കൊണ്ട് അല്ലാഹുവിന്, ആ ഇസ്മുകൾ കൊണ്ട് അല്ലാഹുവിന് അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അപ്പൊ നോക്കിയേ, ഒരു ഉദാഹരണം പറഞ്ഞപ്പോ അർറഹ്മാൻ, അർറഹ്മാൻ എന്ന നാമം നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹിന്റെ ഒരു നാമത്തിൽപ്പെട്ട, ഒരു ഇസ്മിൽപ്പെട്ടതാണത്. തയ്യം, അതിലിപ്പോ ഇത് ഈ വിഷയം പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? റഹ്മാൻ, അതിന്റെ അർത്ഥം അല്ലദി അല്ലദി അർറഹ്മത്ത് വസ്ഫുഹു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് വിശേഷണമായിട്ടുള്ളവൻ ആരാണോ അവരാണ് റഹ്മാൻ എന്ന് പറയുക. അതിന്റെ വിശദീകരണങ്ങൾ അള്ളാഹു അസ്മാ സിഫാത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അതിലെ വ്യത്യാസങ്ങളും അതിലുള്ള ചർച്ചകളും ഇൻഷാല്ലാഹ് സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാം. പക്ഷെ ഒരു ഉദാഹരണമായി പറയാം, റഹ്മാൻ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത്, റഹ്മാൻ എന്ന ആ ഇസ്മു കൊണ്ട് അള്ളാഹുവിന് ദുആ ചെയ്യുക. ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ആളുകൾ ഇപ്പോൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അറാഫ് 180-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവനാകുന്നു അസ്മാഉൽ ഹുസ്നയുള്ളത്, ഏറ്റവും ഉത്തമമായ ഏറ്റവും നല്ല നാമങ്ങൾ അല്ലാഹുവിനാണുള്ളത്. ഫദഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് ദുആ ചെയ്യുക എന്ന് സൂറത്തുൽ അറാഫ് 180-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിൽ വന്ന കാര്യമാണ്. പല ആളുകളുടെ ഈ ധാരണ, യാ റഹ്മാൻ, യാ റഹീം, യാ അല്ലാഹ്, യാ മലിക്, യാ ഖുദ്ദൂസ്, ഇങ്ങനെ കേവലം പേര് വിളിച്ചുകൊണ്ട് അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിക്കൽ മാത്രമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. അദ്ദുആഉ ഖിസ്മാൻ, ദുആ രണ്ട് രൂപത്തിലാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണ്. തൗഹീദ് ഒരാൾ പഠിക്കേണ്ട, ഇത് തുടക്കത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ദുആ എന്ന് പറഞ്ഞാൽ ഖിസ്മാൻ, അത് രണ്ട് രൂപത്തിലുണ്ട്. ഒരു രൂപം മാത്രമല്ല അദ്ദുആഉ ഖിസ്മാൻ. ഇത് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ ഓർമ്മിപ്പിക്കുകയും ശ്രദ്ധപ്പെടുത്തുകയും ചെയ്ത കാര്യം, പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, ഈ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ പലയിടങ്ങളിലായി കാണാൻ സാധിക്കും. ദുആ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, എഴുതിക്കൊള്ളുക. ആരെങ്കിലും ബൈലക്സിലൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അറബി ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഉപകാരം. ഒന്ന്, ദുആഉ മസ്അലത്തിൻ, ഒന്ന് ദുആഉ മസ്അലത്തിൻ, ദാല് ഐൻ അലിഫ് ഹംസ സ്പേസ് ഇട്ടിട്ട് മീം സീന് അലിഫിന്റെ മേൽ ഹംസ ലാമ് ഹാത്ത, ദുആഉ മസ്അലത്തിൻ. രണ്ട്, ദുആഉ ഇബാദത്തിൻ. ദുആ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു. ഇബാദ എന്ന് ഇതിൽ എങ്ങനെ? ഐൻ ബാ അലിഫ് ദാല് ഹാത്ത, ദുആഉ ഇബാദ. ഒന്ന് ദുആഉ മസ്അല, രണ്ട് ദുആഉ ഇബാദ. ഒന്ന് ദുആഉ മസ്അല എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ദുആഉ മസ്അല, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക. മസ്അല എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുന്നതിനാണ്. സഅല, സുആൽ, ഇതൊക്കെ ചോദ്യം എന്നതിനുള്ള പദങ്ങളാണ്. മസ്അല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ദുആ. അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കുക, സാധാരണ നമ്മൾ മലയാള ഭാഷയെ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുക, അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ദുആഉ മസ്അല, അല്ലാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, യാ റഹ്മാൻ ഇർഹംനി, റഹ്മാനായ റബ്ബേ എനിക്ക് നീ കരുണ ചൊരിയണമേ. യാ ഗഫൂർ ഇഗ്ഫിർലി, ഗഫൂറായ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. യാ തവ്വാബ്, അല്ലാഹുമ്മ ലി അതൂബു ഇലൈക ഇന്നക അൻത തവ്വാബ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, നീയാണ് തവ്വാബ്. അപ്പോൾ ഇതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കുക. അതാണ് ദുആഉ മസ്അല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ ആ കാര്യത്തിനോട് ബന്ധമുള്ള ഒരു നാമം മുന്നിൽ വെച്ചുകൊണ്ട്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിസ്ക് വേണം, യാ റസ്സാഖ് വർസുഖ്നി, റസ്സാഖായ റബ്ബേ എനിക്ക് നീ റിസ്ക് നൽകണം, ഇങ്ങനെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ദുആഉ ഇബാദ, രണ്ടാമത്തെ ദുആഉ ഇബാദ, ഇബാദത്ത് എന്ന അർത്ഥത്തിലുള്ള ദുആ. ഇതെന്ന് പറഞ്ഞാൽ നീ നിന്റെ ജീവിതം ഒരു ഇബാദത്താക്കി തീർക്കുക, അള്ളാഹുന്റെ അസ്മാഉകൾ കൊണ്ടുള്ള ഒരു ഇബാദത്തായി നിന്റെ ജീവിതം നീ മാറ്റുക. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നു, അതിൽ നിന്റെ സംസാരം നീ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ റഹ്മാനാണ്, യർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ്സമാ, നീ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവരോട് കരുണ കാണിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉകൾ അത് നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തട്ടെ. ഇതാണ് ദുആഉ ഇബാദ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അല്ലാഹ്. ഇക്കാര്യം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിലായി ഇൻഷാ അല്ലാഹ് ചില ദർസുകളിൽ ഇനിയും വിശദീകരിക്കുന്നതാണ്. വല്ലാഹുൽ മുവഫിഖ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.